ഓം ശാന്തി. 27/9/2023 പ്രഭാതമുരളി. മധുരമായ കുട്ടികളെ, കാലന്റെയും കാലൻ വന്നിരിക്കുകയാണ് നിങ്ങൾ എല്ലാവരെയും തിരികെ കൊണ്ടുപോകുന്നതിന്. അതിനാൽ ഓർമ്മയിലൂടെ വികർമ്മങ്ങളുടെ ഭാരത്തെ ഇല്ലാതാക്കൂ. തന്റെ ദേഹത്തോടുള്ള മോഹം കളയൂ. ചോദ്യം: ഭക്തരുടെ ഏത് വിളി ബാബ സ്വീകരിക്കുമ്പോഴാണ് ഭക്തർ സന്തോഷിക്കുന്നതിന് പകരം ദുഃഖിക്കുന്നത്? ഉത്തരം: ഭക്തർ ദുഃഖം വരുമ്പോൾ, അല്ലയോ ഭഗവാനെ, വന്ന് ഞങ്ങളെ ഈ ദുഃഖത്തിന്റെ ലോകത്തിൽ നിന്നും കൊണ്ടുപോകൂ, എനിക്ക് ഈ പതീത ലോകത്തിലിരിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു വിളിക്കുന്നു. എന്നാൽ വിളി കേട്ട് ബാബ കൊണ്ടുപോകാൻ വരുമ്പോൾ കരയുന്നു. ഡോക്ടറോട് ആരോഗ്യവാനായി ഇരിക്കാനുള്ള എന്തെങ്കിലും മരുന്ന് തരൂ എന്ന് പറയുന്നു. ഗീതം ദൂരദേശത്ത് വസിക്കുന്നവനെ. ഓം ശാന്തി. ദൂരദേശത്ത് ബാബയും വസിക്കുന്നു, നിങ്ങൾ കുട്ടികളും വസിക്കുന്നു. ഇപ്പോൾ ഈ ബാബ ഇവിടെ എന്തിനാണ് വന്നിരിക്കുന്നത്? ഹേ ഭഗവാൻ, വന്ന് ഞങ്ങളെ തിരികെ കൊണ്ടുപോകൂ എന്ന് പറഞ്ഞ ബാബയെ എന്തിന് ഓർമ്മിക്കുന്നു? ഞങ്ങളുടെ വീടായ മുക്തിധാമിലേക്ക് കൊണ്ടുപോകൂ എന്നാണ് ആത്മാവ് പറയുന്നത്. കാലന്റെയും കാലനെ വിളിക്കുകയാണ്. ഞങ്ങളെ ഈ പതീത ലോകത്തിലെ ബന്ധങ്ങളിൽ നിന്ന് മോചിപ്പിച്ച് കൊണ്ടുപോകൂ. ഞങ്ങൾക്കിവിടെ വസിക്കുവാനുള്ള ആശയേ ഇല്ല എന്ന് പറഞ്ഞ് ആരെയാണ് വിളിക്കുന്നത് എന്ന് ഭക്തിമാർഗത്തിൽ മനസ്സിലാക്കുന്നില്ല. പിന്നീട് ഏതെങ്കിലും ആത്മാവ് ശരീരം വിടുകയാണെങ്കിൽ എത്ര ദുഃഖിക്കുന്നു, മാറത്തടിച്ചു കരയുന്നു. ഒരു വശത്ത് ബാബ വന്ന് ഞങ്ങളെ ഇവിടെ നിന്ന് കൊണ്ടുപോകൂ, ഈ ശരീരത്തിൽ നിന്ന് മോചിപ്പിക്കൂ എന്ന് പറഞ്ഞു വിളിക്കുന്നു. എന്നാൽ മുക്തമാക്കുമ്പോൾ അലമുറയിട്ട് കരയുന്നു. ഭക്തിമാർഗത്തിൽ വിളിക്കുന്നു, എന്നാൽ മനസ്സിലാക്കുന്നില്ല. സത്യവാൻ സാവിത്രിയുടെ കഥയുണ്ട്. ഒരാളുടെ ആത്മാവിനെ കൊണ്ടുപോവുകയായിരുന്നു, എന്നാൽ സാവിത്രി അനുവദിച്ചില്ല. മനുഷ്യർ ശരീരം ഉപേക്ഷിക്കുമ്പോൾ ശരീരത്തോടുള്ള മോഹം കാരണം ആത്മാവ് ശരീരം ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഡോക്ടറോട് എനിക്ക് ആരോഗ്യത്തോടെ ഇരിക്കാനുള്ള മരുന്ന് നൽകൂ എന്ന് പറയുന്നു. എനിക്ക് ശരീരം ഉപേക്ഷിക്കാൻ ആഗ്രഹമില്ല. ഒപ്പത്തിനൊപ്പം ഭഗവാനെ വരൂ, വന്ന് ഞങ്ങളെ കൂടെ കൊണ്ടുപോകൂ എന്നും പറയുന്നു. അത്ഭുതകരമായ കാര്യം തന്നെയല്ലേ? നിങ്ങളിപ്പോൾ സന്തോഷത്തോടെ പോകുന്നു. മനുഷ്യർക്ക് ലോകത്ത് മിത്രസംബന്ധികളോടെല്ലാം മോഹമുണ്ട്. ഇപ്പോൾ ചോദിക്കുന്നു, നിങ്ങളെ മിത്രസംബന്ധികളിൽ നിന്നെല്ലാം മോചിപ്പിക്കട്ടെ, കൊണ്ടുപോകാം. എന്നാൽ നിങ്ങൾ ഈ സംബന്ധികളിൽ നിന്ന് ഓർമ്മയെ വിടുവിക്കൂ. അന്തിമ സമയത്ത് കുട്ടികളുടെയും മറ്റും സ്മൃതി വന്നാൽ വീണ്ടും അങ്ങനെയുള്ള ജന്മം എടുക്കേണ്ടി വരും. ബാബ പറയുന്നു, ഞാൻ നിങ്ങളെ ഈ ശരീരത്തിൽ നിന്ന് മുക്തമാക്കിക്കൊണ്ട് പോകാം. പിന്നീട് നിങ്ങൾക്ക് മിത്രസംബന്ധികളുടെ ഓർമ്മ ഉണ്ടാകില്ല. അന്തിമത്തിൽ ഒരു ബാബയെ മാത്രം ഓർമ്മിക്കണം. പുനർജന്മത്തിൽ വീണ്ടും ഇവിടെ വരരുത്. അതിനാൽ ദേഹസഹിതം എല്ലാവരെയും മറക്കൂ. എന്നെ, ഒരേയൊരു ബാബയെ മാത്രം ഓർമ്മിക്കൂ. നിങ്ങൾ പവിത്രമാകാത്തവരെ കൊണ്ടുപോകാൻ സാധിക്കില്ല. ഇപ്പോൾ ഞാൻ നിങ്ങളെ, ആത്മാക്കളെ, കൊണ്ടുപോകാൻ വന്നിരിക്കുന്നു. എന്നാൽ നിങ്ങളിൽ വികർമ്മങ്ങളുടെ ഭാരം വളരെയുണ്ട്. ആത്മാക്കളോടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ബാബ പരംധാമിൽ നിന്ന് വന്നിരിക്കുന്നു വിദേശത്ത്. ഇപ്പോൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്ന സ്വർഗത്തിൽ ബാബയ്ക്ക് വരേണ്ടതില്ല. ഇവിടെ നിങ്ങൾ വിഷമിച്ചു വിളിക്കുമ്പോൾ എല്ലാ ആത്മാക്കളെയും തിരികെ കൊണ്ടുപോകുന്നതിന് ഞാൻ ഒരേ ഒരു തവണ വരുന്നു. സന്തോഷത്തോടെ പോകാം, വിഷമത്തോടെയും പോകാം. തീർച്ചയായും പോകുക തന്നെ വേണം. പരിധിയില്ലാത്ത അച്ഛനായ കാലന്റെയും കാലൻ ആത്മാക്കളെ തിരികെ കൊണ്ടുപോകുന്നു. എല്ലാ മനുഷ്യരുടെയും വിനാശത്തിന് വേണ്ടിയാണ് വരുന്നത്. പതി പത്നിമാരാകുമ്പോൾ പതി മരിക്കുമ്പോൾ എത്ര കരയുന്നു. എന്നെയും കൊണ്ടുപോകൂ, എനിക്കിനി ഒന്നും തന്നെ വേണ്ട എന്ന് പറയുന്നു. എന്നാൽ നിങ്ങൾ പതീതരെ കൊണ്ടുപോകാൻ സാധിക്കില്ല, അതിനാൽ പവിത്രമാക്കുന്നതിനു വേണ്ടി വന്നിരിക്കുന്നു. സ്വയം എപ്പോൾ അശരീരി എന്ന് മനസ്സിലാക്കുന്നുവോ അപ്പോൾ മാത്രമേ പവിത്രമാകൂ. ദേഹസഹിതം ദേഹത്തിന്റെ സർവസംബന്ധങ്ങളെയും മറക്കുമ്പോൾ മാത്രമേ പവിത്രമാകൂ. എന്നെ ഒരേയൊരു ബാബയെ മാത്രം ഓർമ്മിക്കുകയാണെങ്കിലേ നിങ്ങളുടെ വികർമ്മം വിനാശമാകൂ. കൽപ്പകൽപ്പം വളരെ നന്നായി യുക്തി പറഞ്ഞു തരുന്നു. ഈ ശരീരമെല്ലാം ചാരമായി പോകും എന്ന് നിങ്ങൾക്കറിയാം. ഹോളി കത്തിക്കുമ്പോൾ അതിൽ ചരട് കത്തുന്നില്ല, അതുപോലെ ആത്മാവും കത്തുന്നില്ല. ഈ വൈക്കോൽ കൂനയ്ക്ക് മുഴുവനും തീ പിടിക്കണം. എല്ലാ ശരീരവും കത്തിച്ചാരമാകും, ആത്മാവ് ശുദ്ധമാകുകയും ചെയ്യും. ആത്മാവിനെ ശുദ്ധമാക്കുന്നതിനു വേണ്ടി നിരന്തരം ദേഹി അഭിമാനിയാകുന്നതിനുള്ള പുരുഷാർത്ഥം ചെയ്യണം. ദേഹമുണ്ടായിട്ടും സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി ബാബയോടൊപ്പം യോഗം വയ്ക്കണം. സന്യാസിമാർ ബ്രഹ്മം അഥവാ തത്വത്തോട് യോഗം വെച്ച് ഞങ്ങൾ തത്വത്തിൽ ലയിച്ചുപോയി എന്ന് പറയുന്നത് പോലെ തത്വവുമായി ബുദ്ധിയോഗം വയ്ക്കുന്നു. ശരീരം ഉപേക്ഷിക്കുന്നില്ല. തത്വവുമായി അല്ലെങ്കിൽ ബ്രഹ്മവുമായി യോഗം ചെയ്ത് ബ്രഹ്മത്തിൽ ലയിച്ചു പോകും എന്ന് മനസ്സിലാക്കുന്നു. നമ്മൾ അവരെ ബ്രഹ്മജ്ഞാനി തത്വജ്ഞാനി എന്ന് പറയുന്നു. തത്വത്തിന്റെ ജ്ഞാനമാണ് നിങ്ങൾക്ക്. ഞങ്ങൾ ആത്മാക്കൾ തത്വത്തിൽ വസിക്കുന്നു എന്ന ജ്ഞാനമുണ്ട്. അവർ ഞങ്ങൾ ആ തത്വത്തിൽ ലയിച്ചു പോകും എന്ന് മനസ്സിലാക്കുന്നു. ഞങ്ങൾ അവിടെ പോയി വസിക്കും എന്ന് പറഞ്ഞാലും ശരിയാണ്. ആത്മാവ് ലയിക്കുന്നേ ഇല്ല. എന്നാൽ അവർ കുമിളകളുടെ ഉദാഹരണം കാണിക്കുന്നു. എന്നാൽ അതും വ്യത്യസ്തമാണ്. ജ്യോതിയിൽ ലയിക്കുന്ന കാര്യമേ ഇല്ല. അവിനാശി ആത്മാവിൽ മുഴുവൻ കൽപ്പത്തിലെയും പാർട്ടടങ്ങിയിരിക്കുന്നു. അതൊരിക്കലും നശിക്കുകയില്ല. സന്യാസിമാർ വികാരങ്ങളെ സന്യസിക്കുന്നു. ബാക്കി ആരും തിരികെ പോകുന്നില്ല. ഇവിടെ തന്നെ പുനർജന്മം എടുത്തുകൊണ്ടിരിക്കുന്നു. വൃദ്ധി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും സതോ രജോ തമോയിലൂടെ കടന്നു പോകുക തന്നെ വേണം. ഇവയെല്ലാം ഡ്രാമയിൽ അടങ്ങിയതാണ്. ഇപ്പോൾ നോക്കൂ, അനേക പ്രകാരത്തിലുള്ള അസുഖങ്ങൾ എത്രയുണ്ട്! മുമ്പ് ഇത്രയും ഉണ്ടായിരുന്നില്ല. ഇവയെല്ലാം ഡ്രാമയിൽ അടങ്ങിയതാണ്. ബാബ എല്ലാ ആത്മാക്കളെയും കൊണ്ടുപോകുന്നതിന് വന്നിരിക്കുന്നു എന്ന് നിങ്ങൾ കുട്ടികൾക്കറിയാം. ബാബ ഞങ്ങളെ തിരികെ കൊണ്ടുപോകൂ എന്ന് പറയുന്നു. മുക്തി, ജീവൻ മുക്തി എല്ലാവർക്കും ലഭിക്കണം. എന്നാൽ എല്ലാവരും സത്യുഗത്തിൽ പോകില്ല. ആരെല്ലാം ഏതെല്ലാം സമയത്ത് വരുന്നുവോ അവരെയെല്ലാം അതാത് സമയത്ത് ആ ധർമ്മത്തിൽ തന്നെ വീണ്ടും വരും. ഇന്ന ഇന്ന ധർമ്മങ്ങൾ ഇന്ന ഇന്ന സമയത്ത് വരുന്നു എന്ന് നിങ്ങൾക്കറിയാം. ബാബയും ഈ ആത്മാക്കളെയെല്ലാം തിരികെ കൊണ്ടുപോകുന്നതിനു വേണ്ടി കൽപ്പം മുമ്പെന്ന പോലെ വരുന്നു. ഈ ഭൂമിക്ക് എത്ര വളം ലഭിക്കുന്നു! പുതിയ ലോകത്തിനും വളം വേണ്ടേ? എല്ലാ മനുഷ്യരും മൃഗങ്ങളും നശിച്ച് വളമായി തീരുന്നു. പിന്നെ സത്യുഗത്തിൽ എത്ര നല്ല ഫലം ലഭിക്കുന്നു! അതിനെക്കുറിച്ച് നിങ്ങൾ കുട്ടികൾക്ക് സാക്ഷാത്കാരവും ഉണ്ടാകുന്നു. ബാബ കാലന്റെയും കാലനാണ് എന്ന് നിങ്ങൾ കുട്ടികൾക്കറിയാം. ബാബ ഞങ്ങൾ സന്തോഷത്തോടെ അങ്ങയോടൊപ്പം വരും. ഞങ്ങളെ കൊണ്ടുപോകൂ എന്നെല്ലാവരും പറയുന്നു. ഞങ്ങൾക്കിവിടെ വളരെ ദുഃഖമാണ്. ഇത് ദുഃഖം നൽകുന്ന ലോകമാണ്. ദുഃഖധാമിൽ പരസ്പരം ദുഃഖം നൽകിക്കൊണ്ടിരിക്കും. അപാര ദുഃഖമാണ്. ഇപ്പോൾ നിങ്ങളെ സുഖത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് വന്നിരിക്കുന്നു. ഇപ്പോൾ ഒരേയൊരു ബാബയെ ഓർമ്മിക്കുകയാണെങ്കിൽ സമ്പത്ത് നേടാൻ സാധിക്കും. ഇല്ലായെങ്കിൽ രാജ്യാധികാരത്തിന്റെ സമ്പത്ത് പൂർണമായും നേടാൻ സാധിക്കില്ല. പിന്നീട് പ്രജയിൽ പോകും. ബാബ വന്ന് രാജ്യാധികാരത്തിന്റെ സുഖം നൽകുന്നു. പിന്നീട് ധർമ്മസ്ഥാപകരൊന്നും തന്നെ രാജധാനി സ്ഥാപിക്കുന്നില്ല. ഇവിടെ ഗുപ്തവേഷത്തിൽ രാജധാനി സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നു. സത്യുഗത്തിൽ ലക്ഷ്മി നാരായണന്റെ രാജധാനി എങ്ങനെ സ്ഥാപിതമായി എന്ന് ആർക്കും അറിയില്ല. ശരീരധാരി ദേവതമാർ എവിടെ നിന്ന് വന്നു? കലിയുഗത്തിൽ അസുരന്മാരായിരുന്നു. അസുരന്മാരും ദേവതമാരും തമ്മിൽ യുദ്ധമൊന്നും നടക്കുന്നില്ല. യുദ്ധത്തിന്റെ കാര്യവും ഇല്ല. വികാരത്തിന്റെ കഠാരിയും പ്രയോഗിക്കുന്നില്ല. പിന്നെ എന്തിന് യുദ്ധം നടന്നതായി കാണിക്കുന്നു? ആശയക്കുഴപ്പമായി പോയി. സൃഷ്ടി അത് തന്നെയാണ്. സമയം മാത്രം മാറുന്നു. ഇത് പരിധിയില്ലാത്ത പകലും രാത്രിയും ആണ്. സത്യത്രേതായുഗത്തെ പകലെന്ന് പറയുന്നു. അവിടെ യുദ്ധം ഉണ്ടാകുന്നില്ല. എന്നാൽ ആ രാജധാനി അവർക്കെങ്ങനെ ലഭിച്ചു? കലിയുഗത്തിൽ രാജധാനിയേ ഇല്ല. ബാബ അത്ഭുതം തന്നെ അങ്ങയുടെ സ്ഥാപനയുടെ കർത്തവ്യം എന്ന് പറയുന്നു. ഇത്രയും കുട്ടികളെ സുഖികളാക്കുന്നു. അവരവരുടെ പുരുഷാർത്ഥമനുസരിച്ച് ഉയർന്ന പദവി നേടാൻ സാധിക്കുന്നു. 5000 വർഷത്തിനു ശേഷം പരമപിത പരമാത്മാവ് വരുന്നു എന്ന് നിങ്ങൾക്കറിയാം. ചിലർ പ്രഭു, ചിലർ ഈശ്വരൻ എന്ന് പറയുന്നു. പിതാവല്ലേ? പിതാവ് എന്ന് പറയുന്നത് എത്ര നല്ലതാണ്. ഈശ്വരൻ നമ്മുടെ അച്ഛനാണ്. പ്രഭു എന്ന് പറയുമ്പോൾ അത്രയും സന്തോഷം ഉണ്ടാകില്ല. ഈശ്വരൻ എന്ന് പറയുമ്പോൾ സർവവ്യാപി എന്ന് മനസ്സിലാക്കുന്നു. അച്ഛൻ എന്ന് പറയുമ്പോൾ സർവവ്യാപി എന്ന് പറയാൻ സാധിക്കില്ല. ഇപ്പോൾ നിങ്ങൾ ആത്മാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു. ഞങ്ങളെ യോഗത്തിലൂടെ പവിത്രമാക്കുന്നതിന് ഞങ്ങളുടെ ബാബ വന്നിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. എങ്കിൽ അച്ഛൻ ടീച്ചർ സദ്ഗുരുവിനെ ഓർമ്മിക്കണം. ഇവിടെ കുട്ടികൾക്ക് സന്മുഖത്തിരിക്കാൻ ആവേശം വരുന്നു. ഞങ്ങൾ ആത്മാവാണ് ഈ ശരീരത്തിലൂടെ പാഴ്ത്തഭിനയിക്കുന്നു. ബാബ ഞങ്ങളെ കൊണ്ടുപോകാൻ വന്നിരിക്കുന്നു. ഞങ്ങൾ ബാബയുമായി യോഗം വെച്ച് പുരുഷാർത്ഥം ചെയ്യും. ബാബയെ ഓർമ്മിച്ചോർമ്മിച്ച് ബാബയുടെ അടുക്കൽ പോകും. വളരെ ഉത്തമരായ സന്യാസിമാർ പോലും ഇരുന്നിരുന്ന് ശരീരമുപേക്ഷിക്കുന്നു. ഞങ്ങൾ ആത്മാക്കൾ പോയി ബ്രഹ്മത്തിൽ ലയിക്കും എന്ന് മനസ്സിലാക്കുന്നു. എല്ലാവരും മോക്ഷത്തിന് അല്ലെങ്കിൽ മുക്തിക്ക് വേണ്ടി പുരുഷാർത്ഥം ചെയ്യുന്നു. കാരണം ലോകത്ത് വളരെ ദുഃഖമാണ്. അതിനാൽ മോക്ഷം അല്ലെങ്കിൽ മുക്തി ആഗ്രഹിക്കുന്നു. ലോകചക്രം കറങ്ങണം എന്നവർക്കറിയില്ല. നമ്മുടെ പാർട്ടി തീർച്ചയായും അവിനാശിയാകണം. നിങ്ങളുടെ ബുദ്ധി ജിന്നിനെ പോലെ ആകണം. ജിന്നിന്റെ കഥ പറയാറില്ലേ? എനിക്ക് ജോലി തന്നില്ലെങ്കിൽ വിഴുങ്ങിക്കളയും. അപ്പോൾ അതിന് പടികൾ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ജോലി കൊടുത്തു. ബാബ പറയുന്നു, നിങ്ങളും എന്നോട് ബുദ്ധിയോഗം വെച്ചില്ലെങ്കിൽ മായയാകുന്ന ജിന്ന് നിങ്ങളെ വിഴുങ്ങും. മായ ജിന്നാണ്, യോഗം ചെയ്യാൻ സമ്മതിക്കില്ല. നല്ല നല്ല ശക്തിശാലി ഗുസ്തിക്കാരെ പോലും മായ പച്ചയ്ക്ക് വിഴുങ്ങും. ബാബ പഠിപ്പിക്കാൻ വന്നിരിക്കുകയാണ് എന്ന് നിങ്ങൾക്കറിയാം. പറയുന്നു, കുട്ടികളെ, ഇപ്പോൾ സന്മുഖത്ത് വന്നിരിക്കുന്നു. ഇപ്പോൾ എന്നെ ഓർമ്മിക്കൂ, ഇല്ലെങ്കിൽ മായ ജിന്ന് തിന്നും. ഈ ജോലി നിങ്ങളുടെ തന്നെ മംഗളത്തിന് വേണ്ടിയാണ് തന്നിരിക്കുന്നത്. നിങ്ങൾ വിശ്വത്തിന്റെ അധികാരിയാകും. സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി ശരീരബോധത്തെ ഉപേക്ഷിക്കണം. സന്യാസിമാർ എന്നാൽ ദേഹസഹിതം എല്ലാം സന്യസിക്കുക. സ്വയത്തെ ആത്മാവാണെന്ന് മനസ്സിലാക്കണം. ജ്ഞാനയോഗ ബലത്തിലൂടെ ബാബ ഞങ്ങളെ ദേവീദേവതമാരാക്കുന്നു എന്ന് നിങ്ങൾക്കറിയാം. രാജ്യം സ്ഥാപിതമായിക്കൊണ്ടിരിക്കുന്നു. ഇത് രാജയോഗമാണ്. ഈ കാര്യങ്ങൾ ശാസ്ത്രങ്ങളിൽ ഇല്ല. പാണ്ഡവർ അത്രയും രാജയോഗം പഠിച്ചു, എന്നിട്ടെന്തുണ്ടായി? പർവ്വതത്തിന് മുകളിൽ പോയി മരിച്ചു. രാജ്യം എങ്ങനെ സ്ഥാപിതമാകുന്നു എന്ന് പിന്നെ എങ്ങനെ മനസ്സിലാകും? ഇപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുന്നു. ബാബ പറയുന്നു, ഇപ്പോൾ എന്നെ ഓർമ്മിക്കൂ, ട്രസ്റ്റിയായി ശ്രീമത്തനുസരിച്ച് നടക്കൂ. ഓരോ കാര്യത്തിലും അഭിപ്രായം ചോദിച്ചുകൊണ്ടിരിക്കൂ. കുട്ടികളുടെയും മറ്റും വിവാഹം നടത്തണം അല്പം പോലും വിലക്കുന്നില്ല. ഓരോരുത്തരുടെ കണക്കും വേറെ വേറെയാണ്. ഓരോ കുട്ടിയും എങ്ങനെയാണോ അതനുസരിച്ച് അവർക്ക് വഴി പറഞ്ഞു കൊടുക്കുന്നു. കുട്ടികളെ വിവാഹം കഴിപ്പിക്കണം എന്ന് പറയാറുണ്ട്. ശരി, കഴിപ്പിക്കൂ. നിങ്ങളുടെ പക്കൽ പണമുണ്ടെങ്കിൽ വീടുണ്ടാക്കിക്കൊള്ളൂ, വേണ്ടെന്ന് പറയുന്നില്ല. കെട്ടിടങ്ങൾ ഉണ്ടാക്കിയും കുട്ടികളുടെ വിവാഹം നടത്തിയും കണക്കുകൾ തീർക്കൂ. ആര് നല്ല പദവി നേടും എന്നിപ്പോൾ മനസ്സിലാക്കാം. എത്ര ബുദ്ധിമുട്ടാണ്, എത്ര പ്രയാസമാണ്. അതിൽ വളരെ ദീർഘവീക്ഷണ ബുദ്ധി ആവശ്യമാണ്. രാജ്യം നേടണം അല്പം പോലും നിസ്സാര കാര്യമല്ല. കർമ്മം പൂർത്തിയാകുമ്പോൾ കുട്ടികളുമായും മറ്റുള്ള കണക്കുകൾ പൂർത്തിയാക്കി മോചനം നേടൂ. ആരെങ്കിലുമായി കണക്കുണ്ടെങ്കിൽ, കടമയുണ്ടെങ്കിൽ ആദ്യം അത് അവസാനിപ്പിക്കൂ. ഇതും മനസ്സിലാക്കേണ്ട കാര്യമാണ്. കന്യകമാർക്ക് യാതൊരു ഭാരവും ഉണ്ടാകുന്നില്ല. രചയിതാവിന് എല്ലാ കർമ്മങ്ങളും അവസാനിപ്പിക്കണം. പിന്നീട് ബാബ അവകാശിയാക്കും, മായയും നന്നായി വേദനിപ്പിക്കും. എന്നാൽ ബാബ വളരെ മാധുര്യമുള്ളവനാണ് എന്ന് നിങ്ങൾക്കറിയാം. എല്ലാവരെയും പവിത്രമാക്കി തിരികെ കൊണ്ടുപോകാൻ വന്നിരിക്കുന്നു. ഇങ്ങനെയുള്ള ബാബയോട് വളരെ സ്നേഹം വേണം. മധുരമുള്ളതല്ലേ? സത്യയുഗത്തിൽ അപാര സുഖമാണ്. അതിനാൽ സ്വർഗത്തെ എല്ലാവരും ഓർമ്മിക്കുന്നു. ആരെങ്കിലും മരിക്കുകയാണെങ്കിൽ സ്വർഗത്തിൽ പോയി എന്ന് പറയും. എത്ര മധുരമായ പേരാണ്. എന്താണോ കഴിഞ്ഞു പോകുന്നത്, അത് വീണ്ടും ഭക്തിമാർഗത്തിൽ പ്രസിദ്ധമാകും. സത്യത്രേത യുഗത്തിൽ ഈ കാര്യം ഉണ്ടാകുന്നില്ല. അതിനാലാണ് ബാബ ജിന്നിന്റെ ജോലി കാണിക്കുന്നത്. സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി എന്നെ ഓർമ്മിക്കൂ, ഇല്ലെങ്കിൽ മായയാകുന്ന ജിന്ന് നിങ്ങളെ വിഴുങ്ങും. ഓർമ്മിക്കേണ്ടതുണ്ട്. ആത്മാവെന്ന് നിശ്ചയിച്ച് ബാബയെ ഓർമ്മിക്കണം. ശരീരനിർവഹണാർത്ഥം ജോലികൾ ചെയ്യണം. 8 മണിക്കൂർ ശരീരനിർവഹണാർത്ഥം വേണം. കാരണം നിങ്ങൾ കർമ്മയോഗികളാണ്. പിന്നീട് നിങ്ങൾ പുരുഷാർത്ഥം ചെയ്യൂ. 8 മണിക്കൂർ സ്വന്തം പുരുഷാർത്ഥത്തിന് വേണ്ടിയും ഉപയോഗിക്കൂ. സ്വയത്തെക്കുറിച്ചിങ്ങനെ മനസ്സിലാക്കൂ, ഞങ്ങൾ ബാബയുടേതായി. ഈ ശരീരം പഴയതാണ്, ഇതിനോടുള്ള മമത്വം ഉപേക്ഷിക്കണം. ഉപേക്ഷിച്ചുപേക്ഷിച്ച്, ഓർമ്മിച്ചോർമ്മിച്ച് ആരോടെങ്കിലും മമത്വം വീണ്ടും നിൽക്കുന്നുണ്ട് എങ്കിൽ രാജ്യഭാഗ്യം നേടാൻ സാധിക്കില്ല. വിശ്വത്തിന്റെ അധികാരിയാകുന്നതിന് പരിശ്രമം വേണം. ബാബ വന്നിരിക്കുകയാണ് ദുഃഖധാമിൽ നിന്ന് മോചിപ്പിച്ചു കൊണ്ടുപോകുന്നതിന് വേണ്ടി. അതിനാൽ ബാബയെ മുക്തിദാതാവ്, മാർഗദർശി, പതിത പാവനൻ എന്നെല്ലാം പറയുന്നു. വഴികാട്ടിയുമാണ്. രാവണരാജ്യത്തിന്റെ വിനാശത്തിനും രാമരാജ്യത്തിന്റെ സ്ഥാപനയ്ക്കും വേണ്ടി ബാബയ്ക്ക് വരേണ്ടി വരുന്നു എന്ന് മനസ്സിലാക്കി തരുന്നു. ആ ബാബ തന്നെയാണ് ശാന്തിയുടെ സ്ഥാപന ചെയ്യുന്നത്. ആ ബാബയുടെ സഹായിയായി തീരുന്നവർക്ക് ശാന്തിയുടെ ഉപഹാരം ലഭിക്കുന്നു. ശാന്തി സ്ഥാപിക്കുന്നവൻ തന്നെയാണ് ശാന്തി നിറഞ്ഞ രാജ്യം നൽകുന്നത്. ആ അതിസ്നേഹിയായ ബാബ തന്നെയാണ് കൽപ്പകൽപ്പം നമുക്ക് സമ്പത്ത് നൽകുന്നത്. എത്രത്തോളം ശ്രീമതമനുസരിച്ച് നടക്കുന്നുവോ അത്രയും ശ്രേഷ്ഠരായി തീരും. ശ്രീ ശ്രീയിലൂടെ ഞങ്ങൾ ശ്രീലക്ഷ്മി ശ്രീനാരായണനായി തീരുന്നു എന്ന് നിങ്ങൾക്കറിയാം. 21 ജന്മത്തേക്ക് വേണ്ടി സൂര്യവംശി ചന്ദ്രവംശി രാജധാനി സ്ഥാപിതമായിക്കൊണ്ടിരിക്കുന്നു. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ ഓമന സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും പുലർക്കാല വന്ദനവും. ആത്മീയ പിതാവിന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ഒന്ന്, ദീർഘദർശിയായി കർമ്മബന്ധനങ്ങളെ സമാപ്തമാക്കണം. ഏതെങ്കിലും കണക്കുകളോ കടങ്ങളോ ഉണ്ടെങ്കിൽ അവയെല്ലാം വീട്ടി ഭാരരഹിതരായി അവകാശികളായി തീരണം. രണ്ട്, കർമ്മയോഗിയായി കർമ്മം ചെയ്യുകയും കൂടെ തന്നെ 8 മണിക്കൂർ സ്വപുരുഷാർത്ഥത്തിനു വേണ്ടി ചെലവഴിക്കണം. എല്ലാവരോടുമുള്ള മമത്വത്തെ തീർച്ചയായും കളയണം. വരദാനം ഗ്രഹസ്ഥത്തിൽ കഴിഞ്ഞുകൊണ്ടും സമർപ്പണമായി സേവനത്തിന്റെ ലഹരിയിൽ കഴിയുന്ന ബാബ്ദാദയുടെ ഹൃദയസിംഹാസനധാരിയായി ഭവിക്കട്ടെ. ഏതു കുട്ടികൾ ഗ്രഹസ്ഥത്തിൽ കഴിഞ്ഞുകൊണ്ടും സമർപ്പിതരാണോ അവരുടെ സഹയോഗത്താൽ സേവനത്തിന്റെ വൃക്ഷം ഫലീഭൂതമാകുന്നു. അവരുടെ സഹയോഗം തന്നെ വൃക്ഷത്തിന് ജലമാകുന്നു. വൃക്ഷത്തിന് ജലം ലഭിക്കുന്നതിലൂടെ നല്ല ഫലം ഉണ്ടാകുന്നതുപോലെ ശ്രേഷ്ഠ സഹയോഗി ആത്മാക്കളുടെ സഹയോഗത്താൽ വൃക്ഷം ഫലീഭൂതമാകുന്നു. ഇങ്ങനെ സേവനത്തിന്റെ ലഹരിയിൽ സദാ കഴിയുന്ന, ഗ്രഹസ്ഥത്തിൽ കഴിഞ്ഞുകൊണ്ടും സമർപ്പിതമായി പോകുന്ന കുട്ടികൾ ബാബ്ദാദയുടെ ഹൃദയസിംഹാസനധാരി ആകുന്നു. സ്ലോഗൻ: ചുരുങ്ങിയ സമയത്തിൽ സങ്കല്പങ്ങളെ തിരിക്കുവാനും ബ്രേക്ക് ഇടുവാനുമുള്ള യുക്തി പഠിച്ചോളൂ, എങ്കിൽ ബുദ്ധിയുടെ ശക്തി വ്യർത്ഥമായി പോവുകയില്ല. ഓം ശാന്തി.